2022 മെയ് 19 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ കേരള മാതൃക. വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരള വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എഴുതുന്നു. കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൈയൊഴിയാൻ തീരുമാനിച്ച വെള്ളൂരിലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് പുനഃസംഘടിപ്പിച്ച വെള്ളൂർ കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. റെക്കോർഡ് വേഗതയിലാണ് കേരളത്തിന്റെ സ്വന്തം പേപ്പർ കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരള സർക്കാരിന് കീഴിലുള്ള എച്ച് എൻ സിയുമായി സംസ്ഥാനം 1972 കരാർ ഒപ്പിടുകയും 1979 700 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് കമ്പനിക്ക് കൈമാറുകയും ചെയ്തു. തടി ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ, വെള്ളം, വൈദ്യുതി എന്നീ സൌകര്യങ്ങളെല്ലാം ഒരുക്കി കേരളം വളർത്തിയതാണ് എച്ച് എൻ എൽ. വിൽക്കാൻ തീരുമാനിച്ചപ്പോഴും കേരളത്തിന് കൈമാറണമെന്ന സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥന കേന്ദ്രം പരിഗണിച്ചില്ല. ഇതേ തുടർന്ന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ മുൻപാകെ ലേലത്തിൽ പങ്കെടുത്താണ് സംസ്ഥാനം കമ്പനി ഏറ്റെടുത്തത്. ട്രിബ്യൂണൽ അവാർഡ് പ്രകാരമുള്ള എല്ലാ ബാധ്യതകളും അടച്ചു തീർത്തു. സംസ്ഥാന സർക്കാരിനുവേണ്ടി കിൻഫ്ര സമർപ്പിച്ച റെസല്യൂഷൻ പ്ലാൻ അംഗീകരിച്ച് സ്ഥാപനം കേരളത്തിന് കൈമാറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കഴിഞ്ഞ LDF സർക്കാരിന്റെയും ഇച്ഛാശക്തിയാണ് പൊതുമേഖലയിൽ നിലനിർത്തി സ്ഥാപനം പ്രവർത്തിപ്പിക്കണമെന്ന തീരുമാനത്തിൽ പ്രതിഫലിച്ചത്. 3,000 കോടി വിറ്റുവരവുള്ള സ്ഥാപനമായി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. 3,000 പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന, പ്രതിവർഷം 500,000 മെട്രിക് ടൺ ഉത്പാദനശേഷിയുള്ള സ്ഥാപനമായി KPPL മാറും. 4 ഘട്ടങ്ങളായാണ് KPPLന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്തത്. 1-ാം ഘട്ടമായി 5 മാസം കൊണ്ട് ഫാക്ടറി ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. ഫാക്ടറി നവീകരണത്തിന് മാത്രമായി 34.3 കോടിയാണ് 5 മാസത്തേക്ക് വകയിരുത്തിയത്. 1-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 182 ജീവനക്കാരെയും മാനേജീരിയൽ കേഡറിൽ 40 പേരെയും നോൺ മാനേജീരിയൽ കേഡറിൽ 112 പേരെയും KPPL താൽക്കാലികമായി നിയമിച്ചു. 2-ാം ഘട്ടത്തിൽ 44.94 കോടി മുതൽ മുടക്കി കെമിക്കൽ മെക്കാനിക്കൽ പ്ലാന്റുകളുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ടു. 1-ാം ഘട്ടത്തിൽ നിയമിച്ചവർക്ക് പുറമെ കരാറടിസ്ഥാനത്തിൽ 100 ജീവനക്കാരെ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് മാത്രമായി നിയമിച്ചു. 2-ാം ഘട്ടം പൂർത്തിയാകുന്നതോടെ കമ്പനിയുടെ നിലവിലുള്ള ശേഷി മുഴുവൻ ഉപയോഗിക്കാനാവും. ഉത്പാദനം പുനരാരംഭിക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൾപ്പാവും കൂടുതൽ ഉപയോഗിക്കുക. വുഡ് പൾപ്പിംഗ് സ്ട്രീമുകൾക്കൊപ്പം റീസൈക്കിൾ ചെയ്ത പൾപ്പുകൂടി ഉപയോഗിക്കുന്നതിലൂടെ KPPLന് താൽക്കാലികമായി പ്രവർത്തിക്കാനാവും. ചെറിയ തോതിൽ റീസൈക്കിൾഡ് പൾപ്പ്, വെർജിൻ പൾപ്പ്, മെക്കാനിക്കൽ പൾപ്പ് എന്നിവ പേപ്പർ നിർമ്മാണത്തിനായി ഉപയോഗിച്ചു തുടങ്ങും. ആദ്യ മാസങ്ങൾ പരീക്ഷണഘട്ടമായിരിക്കും. 3-ാം ഘട്ടത്തിൽ 680 കോടി രൂപയാണ് നിക്ഷേപം. പ്രവർത്തനം ആരംഭിച്ച് 9 മാസമാകുമ്പോൾ ലാഭത്തിൽ പ്രകടമായ മാറ്റമുണ്ടാകും. പ്രവർത്തനം ആരംഭിച്ച ശേഷം കമ്പനിയുടെ സ്വന്തം സംവിധാനത്തിലൂടെയും ബാങ്കുകളുടെ പിന്തുണയോടെയുമാണ് തുക സമാഹരിക്കുക. 3 വർഷത്തിലേറെ അടച്ചുപൂട്ടിയ സ്ഥാപനം ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി തയ്യാറാക്കി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് രാജ്യത്തിന്റെ വ്യാവസായിക ചരിത്രത്തിലാദ്യമായാണ്. തൊഴിലാളികളുടെ ജീവിത ചെലവിനൊപ്പം സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഉത്പാദനക്ഷമതയും പരിഗണിച്ചായിരിക്കും സേവന വേതന വ്യവസ്ഥകൾ നിർണയിക്കുക. ഉത്പാദന ചെലവ് ആഗോള നിലവാരത്തിനൊപ്പം നിർത്താൻ ആവശ്യമായ ക്രിയാത്മക നടപടികൾ സ്വീകരിക്കാൻ മാനേജ്മെന്റിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. സർക്കാർ നയപരമായ കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഇടപെടുക. ഓരോരുത്തരുടെയും യോഗ്യതയുടെയും പെർഫോമൻസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ജീവനക്കാരുടെ തുടർച്ച നിശ്ചയിക്കുക. അടിമുടി പ്രൊഫഷണലായ മാനേജ്മെന്റായിരിക്കും ബോർഡ് മുതൽ താഴേക്ക് ഉണ്ടാവുക. സ്ഥാപനത്തിനാവശ്യമായ രീതിയിൽ മാറ്റം വരുത്താനാവുന്ന അയവേറിയ ഘടനയായിരിക്കും തൊഴിൽ സ്വഭാവത്തിലുൾപ്പെടെ സ്വീകരിക്കുക. KPPLനെ ലാഭകരമായി മാറ്റിത്തീർത്താൽ മാത്രമേ ഇതാണ് ബദലെന്ന് അവകാശപ്പെടാനാവൂ. അസ്തമിച്ചെന്ന് കരുതിയ ഒരു വ്യവസായ സ്ഥാപനം വലിയ സ്വപ്നങ്ങളോടെ കുതിച്ചുയരുന്നത് 2-ാം പിണറായി വിജയൻ സർക്കാരിന്റെ പ്രധാന നേട്ടമായി വിലയിരുത്തപ്പെടും.